നമസ്കാരം ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സെൽവി.
ഡോക്ടർ, ഓസ്ട്രേലിയയുടെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഇപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി തന്നെ മെനിഞ്ചോകോക്കൽ എന്ന അസുഖം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ മെനിഞ്ചോകോക്കൽ എന്ന് തന്നെ ഒന്ന് വിശദീകരിക്കാമോ ആദ്യം?
ഓ യെസ്, മെനിഞ്ചോകോക്കൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാ. അത് മനുഷ്യനെ അഫക്ട് ചെയ്താൽ ചില ആളുകൾക്ക് അത് ചുമ്മാ അത് മൂക്കില് ഒരു സൈസ് റെസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് അതിന് കാരിയർ സ്റ്റേറ്റസ് എന്ന് പറയും. പക്ഷെ ചില ആളുകൾക്ക് ആ ബാക്ടീരിയ ത്രൂ ദ നോസ് ഇറ്റ് ക്യാൻ ഗെറ്റ് ഇൻ ടു ദ മെനിഞ്ചീസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് പ്രൊഡ്യൂസ് മെനിഞ്ചൈറ്റിസ്. ദാറ്റ് മീൻസ് ഈ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന് പറയും മെനിഞ്ചീസ് എന്ന് പറയും. ആ മെനിഞ്ചീസിനെ ഇത് പോയി അറ്റാക്ക് ചെയ്ത് അവിടെ ഇൻഫെക്ഷനും പസ്സും ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉള്ള ഈ സ്ട്രെയിനിൽ 10% ഓഫ് പീപ്പിൾ ഹു ഹാവ് ഗോട്ട് ദി ഇൻഫെക്ഷൻ ക്യാൻ ഡൈ. ഇറ്റ് ഇസ് സച്ച് എ വിർലന്റ് കൈൻഡ് ഓഫ് ബാക്ടീരിയ.
ഇത് എത്രത്തോളം ഓസ്ട്രേലിയയിൽ വ്യാപകമാണിപ്പോൾ?
ഈ മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ എന്ന് പറയുന്നത് ബേസിക്കലി അതിൽ 5 ഗ്രൂപ്സ് ഉണ്ട്. എ, ബി, സി, ഡബ്ല്യു ആൻഡ് വൈ. നൗ ഓസ്ട്രേലിയയിലെ കോമണസ്റ്റ് ബി ആയിരുന്നു ഇത്രയും വർഷങ്ങളും. അതുകൊണ്ട് സർക്കാർ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 2003 തുടങ്ങിയുണ്ട്. കഴിഞ്ഞ വർഷം 133 കേസ് ഉണ്ടായിരുന്നിട്ടില്ല, അതിൽ ബി ഒന്നുമേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ഇൻഫെക്ഷൻസ് എല്ലാം ഡബ്ല്യുവും വൈയും സ്ട്രെയിനാണ് ഉണ്ടാവുന്നത്. വേറെസ് മുമ്പ് കോമണസ്റ്റ് സ്ട്രെയിൻ ബി ആയിരുന്നു. സർക്കാർ ബിക്കോസ് ഓഫ് ദിസ് ന്യൂ സ്ട്രെയിൻ വിച്ച് ഇസ് സോ വിർലന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് $7 million ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ടു പ്രൊട്ടക്ട് ചെറുപ്പക്കാരെ, 15 തുടങ്ങി 19 വയസ്സുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ വാക്സിനേഷൻ തുടങ്ങിയിരിക്കുക. സ്കൂളുകളിൽ ഈ കുട്ടികളെ ഈ വാക്സിനേഷൻ കൊടുക്കുക. ഇതിന്റെ കാരണം ഒരു 19 വയസ്സുകാരനായ ഒരു പയ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ബലറാത്തിൽ സഡനായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. അത് കണ്ടുപിടിക്കാതിരുന്നു, എസ്പെഷ്യലി കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എളുപ്പം പ്രോഗ്രസ് ചെയ്തിട്ട് ബ്രെയിനിനെ പോയി അഫക്റ്റ് ചെയ്യും. പിന്നെ അത് ബ്ലഡ് സ്ട്രീമിൽ കയറിയിട്ട് സെപ്റ്റിസീമിയ ഉണ്ടാക്കും. സെപ്റ്റിസീമിയ ഉണ്ടായിട്ട് അവിടുന്ന് അത് പിന്നെ കിഡ്നി ഫെയിലർ, മനുഷ്യര് ലിംസ് വരെ വെട്ടിക്കളയേണ്ടിയ സ്റ്റേജ് വരെ വരും. എന്നാന്ന് വെച്ചാൽ ഇത് ആ ബാക്ടീരിയ അങ്ങോട്ട് പെരിഫറിലോട്ട് നമ്മുടെ കൈയും കാലിലൊക്കെ എത്തിക്കഴിയുമ്പം അവിടുത്തെ ബ്ലഡ് സപ്ലൈ എല്ലാം കട്ട് ഓഫ് ആവും. അപ്പം അവിടെ ആ ഭാഗങ്ങളിൽ ഗാംഗ്രീൻ ഉണ്ടായിട്ട് കൈയും കാലും വരെ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടിയ ചില കുട്ടികൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഞാൻ ടെലിവിഷനിൽ ആക്ച്വൽ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അവര് കൈയും കാലും എല്ലാം ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ടി കുട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടി. അതിന്റെ അർത്ഥം ഈ ഡിസീസ് ഒന്നിയിൽ അത് നോൺ ഇൻവേസീവ് ആയിട്ട് നമ്മുടെ മൂക്കിൽ അതിങ്ങനെ അവിടെ ഒളിഞ്ഞിരിക്കും. പക്ഷെ ഇൻവേസീവ് ആയി കഴിഞ്ഞാൽ ബ്ലഡിലോട്ടും മെനിഞ്ചീസിലോട്ടും ഒക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര സാരമായ കോംപ്ലിക്കേഷൻസ്.
ഓക്കെ, ഡോക്ടർ പറഞ്ഞു ഇത് മരണം വരെ സംഭവിക്കാവുന്നത്ര അപകടകാരിയാണെന്ന്. പക്ഷെ ഈ അസുഖം ബാധിച്ചാൽ, അല്ലെങ്കിൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മരണം സംഭവിക്കാൻ കാരണമാകുന്നത്?
ഇത് ഭയങ്കര എളുപ്പം വികസിക്കുന്ന ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ കവറിംഗ് ഉള്ള മെനിഞ്ചീസിലോട്ട് കയറിയിട്ട് അത് അവിടെ പഴുപ്പുണ്ടാക്കും. പഴുപ്പുണ്ടാക്കുമ്പോഴത്തേക്ക് ബ്രെയിനിന്റെ അകത്ത് ഭയങ്കര പ്രഷർ ഉണ്ടായിട്ട് ബ്രെയിനിന്റെ അകത്ത് പഴുപ്പ് കയറിയിട്ട് ബ്രെയിൻ ആപ്സിസ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ബ്രെയിനിന്റെ അകത്തെ പ്രഷർ കൂടിയിട്ട് ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവും. അത് കഴിഞ്ഞിട്ട് ആ ബ്രെയിനിന് ഹേണിയേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിട്ട് ട്രീറ്റ്മെന്റ് കൊണ്ട് റിക്കവർ ആയി കഴിഞ്ഞാലും ഒത്തിരിയും ബ്രെയിനിന്റെ അകത്തെ ഈ ഡാമേജ് കൊണ്ട് ഒത്തിരിയും ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് മെന്റൽ റിട്ടാർഡേഷൻ കൊച്ചു കുഞ്ഞുങ്ങളിൽ, ചെവി കേൾവി കംപ്ലീറ്റ്ലി പോവാൻ ചാൻസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറുമ്പോഴത്തേക്ക് അത് സെപ്റ്റിസീമിയ എന്ന് പറയും. ആ സെപ്റ്റിസീമിയ എന്ന് പറയുമ്പം ആ ബാക്ടീരിയ നമ്മുടെ ശരീരം മുഴുവൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കിഡ്നി പോയി, കിഡ്നിയുടെ ബ്ലഡ് സപ്ലൈ എല്ലാം കുറച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് മനുഷ്യൻ മരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അവയങ്ങളെ അത് അഫക്ട് ചെയ്തിട്ട് ഈ സെപ്റ്റിസീമിയ കൂടി വരുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷർ എല്ലാം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് സെപ്റ്റിസീമി ഷോക്ക് ആയിട്ട് ഹാർട്ടിന്റെ ഫെയിലിയർ ഉണ്ടായിട്ട് മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന് പറയും.
ഓക്കെ, ഈ സെപ്റ്റിസീമിയ എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ?
സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ബ്ലഡിൽ അങ്ങോട്ട് വികസിച്ചു കഴിയുമ്പം അത് ബ്ലഡ് എവിടൊക്കെ പോകുന്നുണ്ട് അവിടെ എല്ലാം ഈ ബാക്ടീരിയ ചെന്നിട്ട് അവിടൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഓരോരോ അവയങ്ങൾ ഒന്നിന്റെ പിന്നാലെ അങ്ങോട്ട് ഫെയിൽ ആവാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഹാർട്ട് ഫെയിലിയർ, പിന്നെ ലങ് ഫെയിലിയർ, പിന്നെ കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, അപ്പൊ മൾട്ടി ഓർഗൻ ഫെയിലിയർ ഉണ്ടായിട്ട് ആ പേഷ്യന്റിനെ പിന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ വളരെ കുറവ് ചാൻസ് ആയിരിക്കും.
ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാനുള്ള സാധ്യതകളുണ്ടോ?
സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു സ്കൂളിലാണെങ്കിൽ കുട്ടികൾ അടുത്തടുത്ത് ഇരുന്ന് കളിക്കുകയും മിക്സ് ചെയ്യുകയും ബോഡി സിക്രീഷൻസ് പ്രത്യേകിച്ചും ഈ ബാക്ടീരിയ മൂക്കിന്റെ പിന്നാലെയും തൊണ്ടയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് ചുമയ്ക്കുമ്പോഴും കഫവും ഒക്കെ കഫത്തിൽ നിന്നൊക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. പക്ഷെ ആളുകൾ അടുത്തടുത്ത് ഇരിക്കുമ്പോഴാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഇത് ഭയങ്കരം റിസ്ക് കുട്ടികളില്, പിന്നെ ചൈൽഡ് കെയർ സെന്റേഴ്സില്, ബിക്കോസ് അവിടൊക്കെ പിള്ളേർ തമ്മിൽ എന്തോ അവർ മിക്സ് ചെയ്യുകയും അവർ തമ്മിൽ തൊടുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ എളുപ്പം സ്പ്രെഡായി അത് ഭയങ്കര എപ്പിഡമിക് ആയി തീരും.
ഇതിപ്പം വർഷത്തിന്റെ ഈ ഏത് സമയത്താണ് കൂടുതലായി കണ്ടുവരുന്നത്?
കൂടുതലും വിന്ററിലും സ്പ്രിംഗിലും ആ ഈ രോഗം കോമണസ്റ്റ് വേൾഡ് ചുറ്റും നോട്ട് ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥയായിട്ട് സംബന്ധമില്ല, പക്ഷെ ഓരോരു രോഗങ്ങൾ ഓരോരു സമയത്താ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണ് ടൈഫോയിഡ് ചൂടുകാലത്താ കൂടുതലും ഉണ്ടാവുന്നത്. ന്യൂമോണിയ, ഫ്ലൂ ഒക്കെ തണുപ്പ് കാലത്താ ഉണ്ടാവുന്നത്. അതുപോലെ ഒബ്സർവേഷണൽ സ്റ്റഡീസിൽ വിന്ററിലും സ്പ്രിംഗിലുമായി ഈ രോഗം കൂടുതൽ. അതിനൊരു എക്സ്പ്ലനേഷനുള്ള ഉണ്ട്, തണുപ്പത്ത് മനുഷ്യർ കുറച്ചുകൂടെ അടുത്ത് കൂടിയിരിക്കും, കണല് ചൂട് അനുഭവിക്കാൻ വേണ്ടി അടുത്ത് ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഈ സെക്രീഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലാണ്.
ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിനെ തിരിച്ചറിയാൻ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
പനി, നല്ല പനി കാണും, തലവേദന, സർദിലിന് പോലും വരും, പിന്നെ കഴുത്തിനൊക്കെ ഒരു വേദന, വിശപ്പ് പോവും, പിന്നെ നമ്മള് ലൈറ്റിൽ നിന്ന് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് ഭയങ്കര വേദന. അപ്പൊ അതിന് ഫോട്ടോഫോബിയ എന്ന് പറയും. ലൈറ്റ് കാണാനേ നമുക്ക് പ്രയാസവും ലൈറ്റ് കാണാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല, എല്ലാ സമയവും ഇരുട്ടിൽ കിടക്കാൻ ഉള്ള ഒരു താല്പര്യം കാണും. പിന്നെ കുട്ടികളുടെ ദേഹത്ത് ഒരു സൈസ് തെണുത്തൊരു റാഷ് പോലെ വരും, അതിന് മെനിങ്കോക്കോക്കൽ റാഷ് എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാനൊക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലോ GP പോയി കാണിക്കണം കുട്ടിയെയും അഡൽസിനെ.
ഇതിപ്പം എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും കരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ?
ഓസ്ട്രേലിയയിൽ ഞാൻ പറഞ്ഞ പോലെ മെനിങ്കോക്കോക്കൽ സി വാക്സിന് 12-ാമത്തെ മാസത്തിൽ കുട്ടികൾക്ക് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ അത് വാക്സിനായിട്ട് കൊടുത്തോണ്ട് 2003-ൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഈ മെനിങ്കോക്കോക്കൽ സി നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇപ്പം കാണാറേ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ പുതിയ സ്ട്രെയിൻസ് WY & A ഉണ്ടായതുകൊണ്ട് ഒരു പുതിയ വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് മെൻ ആക്ട്രയില് A, C, Y & W സ്ട്രെയിൻസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വാക്സിനാ. സ്കൂളിൽ 2-ാമത്തെ സെമസ്റ്ററിൽ എല്ലാ കുട്ടികൾക്കും ഈ വാക്സിനേഷൻ ഗവൺമെന്റ് കൊടുക്കാൻ തുടങ്ങിയോണ്ട് പിള്ളേരെ കുറച്ചുകൂടെ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം
അത് സൗജന്യ വാക്സിൻ ആണോ?
സ്കൂളിൽ കൊടുക്കുന്ന വാക്സിൻ സർക്കാർ പൈസ ചെലവാക്കിയാണ് കൊടുക്കുന്നത്.
ഓക്കെ ഓക്കെ, ഇതിപ്പോ ഒരു പ്രായഭേദം തന്നെയാണെന്ന് തോന്നുന്നു ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ളവർക്ക് ഈ രോഗം ബാധിക്കുന്നുണ്ട്.
രണ്ട് ഏജ് ഗ്രൂപ്പിലാണ് ഇത് വളരെ കോമൺ. കൊച്ചുകുട്ടികൾ ഇൻഫൻസ് ഒരു വർഷം വരെ, അത് പിന്നെ 15 തുടങ്ങി 19 വയസ്സുള്ള, ഈ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 18% കൂടുതൽ, 18 times മോർ റിസ്ക് ദൻ അഡൾട്ട്സ്. പിന്നെ 15 തുടങ്ങി 19 വയസ്സുള്ള പ്രായമുള്ളവർക്ക് 4 times മോർ റിസ്ക് ദൻ അഡൾട്ട്സ്. ഇൻ അതർ വേർഡ്സ്, ഈ ചെറുപ്പത്തിലുള്ളവർക്കാണ് ഈ ഈ രോഗം കൂടുതൽ ബാധിക്കുന്നത്. അതിനെക്കാട്ടിലും ഓൾഡർ പീപ്പിളിന് അത്രയും ഇത് ബാധിക്കുന്നില്ല.
അപ്പോൾ ഈ മെനിംഗോകോക്കൽ അസുഖം ബാധിച്ചാൽ ഇത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും?
ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രമേ ഈ രോഗം കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. പിന്നെ മെനിംഗോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുമ്പം നമ്മൾ ഒരു ടെസ്റ്റ് നട്ടലിന്റെ മേളിൽ ഒരു സൂചി അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നട്ടലിന്റെ അകത്തുനിന്ന് സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് ആ ടെസ്റ്റിന് ലംബാർ പങ്ക്ചർ എന്ന് പറയും. ആ ലംബാർ പങ്ക്ചർ ചെയ്ത് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അത് കൾച്ചർ ചെയ്താലേ ഈ ബാക്ടീരിയ കണ്ടുപിടിക്കാനൊക്കെ തോന്നും.
ഡോക്ടർ, ഇതിനെ ഏതെങ്കിലും തരത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ?
വളരെ ഈസി ആയിട്ട് ചികിത്സിച്ച് രോഗം മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എത്ര എളുപ്പം രോഗം കണ്ടുപിടിക്കുന്നു അത്ര എളുപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റ് കംപ്ലീറ്റ്ലി സുഖമാവും. ഇതിന്റെ ട്രീറ്റ്മെന്റ് മെയിൻലി പെനിസിലിനാ. ചിലപ്പം പെൻസിലിന്റെ എഫക്ട് ഉണ്ടായില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് ഉണ്ട്, 3rd generation കെഫ്ലസ്പോർ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഹൈലി ക്യൂറബിൾ ഡിസീസ്, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് പിക്ഡ് അപ്പ് ഏർലി. സോ ഏർലി ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്.
തീർച്ചയായിട്ടും. എന്തായാലും ഓസ്ട്രേലിയയിൽ വ്യാപകമായി കണ്ടുവരുന്ന മെനിംഗോകോക്കൽ എന്ന അസുഖത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്.
നോ വറീസ്, താങ്ക്സ് സെൽവി.